59-ാം അധ്യായത്തിൽ ഇസ്രായേലിനെതിരെയുള്ള ദൈവത്തിന്റെ കുറ്റാരോപണം തുടരുകയാണ് എന്ന് നാം കാണുന്നു. അവരുടെ കുറ്റം എന്താകുന്നു എന്ന് ദൈവം വിളിച്ചു പറയുന്നു. അവരുടെ പാപത്തിന്റെ ഫലമായിട്ടാണ് ഈ വിധത്തിലുള്ള ദയനീയാവസ്ഥയിൽ അവർ എത്തിയത്. അവരുടെ പാപങ്ങൾക്ക് മതഭക്തി ഒരു മറവായിരുന്നു. ദൈവത്തിന് കേൾവിക്കുറവുള്ളതുപോലെ അവർ സംസാരിച്ചിരുന്നു. കേൾവിക്കുറവുള്ളത് കൊണ്ടല്ല, പിന്നെയോ, അവരുടെ പാപങ്ങളും അതിക്രമങ്ങളും കൊണ്ടാണ് ദൈവം അവർ വിളിച്ചപ്പോൾ കേൾക്കാതിരുന്നത്. ഇന്നും അനേകം ആളുകൾ ചിന്തിക്കുന്നത് ദൈവത്തിന് കേൾവിക്കുറവുണ്ട് എന്നാണ്. ദൈവം നമ്മുടെ നിലവിളി കേൾക്കുന്നു. ചോദിക്കുന്നതിന് മുൻപേ തന്നെ അവൻ അറിയുന്നു. അവന് യാതൊരു കുഴപ്പവുമില്ല. കുഴപ്പം നമ്മുടെ ഭാഗത്താണ്. ഈ ജനത്തിന്റെ പാപങ്ങളെക്കുറിച്ച് 32 പ്രാവശ്യം എടുത്തു സൂചിപ്പിച്ചിരിക്കുന്നു. അവരുടെ പാപങ്ങളെക്കുറിച്ച് വിവരിക്കുവാനായി പല വാക്കുകളാണ് പ്രവാചകൻ ഉപയോഗിക്കുന്നത്. അതിക്രമങ്ങൾ, പാപങ്ങൾ, രക്തം കൊണ്ട് മലിനം, ഭോഷ്ക്, നീതികേട്, അണലിവൃക്ഷം, സാഹസകർമ്മങ്ങൾ, ദുഷ്ടത, അന്യായം, ശൂന്യം, നാശം, വളഞ്ഞ പാതകൾ, അന്ധകാരം, അകൃത്യങ്ങൾ, വിട്ടുമാറുക, പീഡനം, അങ്ങനെ ഒരുപാട്. ശ്രദ്ധിക്കുക, അവർക്കെതിരായി 23 വ്യത്യസ്ത കുറ്റങ്ങളാണ് ഇവിടെ ആരോപണ വിഷയമാക്കിയിരിക്കുന്നത്. ഇസ്രായേലിന് ദേശവ്യാപകമായി പാപം ഏറ്റുപറയുന്നതിനുള്ള സമയം ഉണ്ടായിരിക്കും. അന്ന് യെരുശലേമിൽ വലിയ കരച്ചിലിന്റെ ദിവസമായിരിക്കും. അതിനെക്കുറിച്ച് സെക്രിയ പ്രവചനത്തിൽ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: അന്നാളിൽ മെഗിദോ താഴ്വരയിലുള്ള ഹദദ് രിമോനിലെ വിലാപം പോലെ യെരുശലേമിൽ ഒരു മഹാവിലാപം ഉണ്ടാകും. ദേശം കുലം കുലമായി വെവ്വേറെ വിലപിക്കും. ദാവിദ് ഗ്രഹത്തിന്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും നാഥാൻ ഗ്രഹത്തിന്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും ലേവി ഗ്രഹത്തിന്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും ശിമെയി കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും ശേഷിച്ചിരിക്കുന്ന കുലങ്ങളൊക്കെയും അതത് കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും വിലപിക്കും. സെക്രിയ പ്രവചനം 12-ാം അധ്യായത്തിന്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. ഇനിയും നമുക്ക് യെശയ്യാ പ്രവചനം 59-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. 1-ാം വാക്യം: രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. യെശയ്യാവിന്റെ കാലത്ത് ഇസ്രായേൽ രക്ഷിക്കപ്പെടാത്തതിന്റെ കാരണം യഹോവയുടെ ശക്തിയുള്ള ഭുജത്തിന് എന്തെങ്കിലും ബലഹീനത പറ്റിയത് കൊണ്ടല്ല. രക്ഷിപ്പാൻ കഴിയാത്ത വിധം ദൈവത്തിന്റെ കൈ കുറുകിയിട്ടില്ല. അതുപോലെ തന്നെ ദൈവവും മനുഷ്യനുമായുള്ള സമ്പർക്കത്തിന് എന്തോ തകരാറ് സംഭവിച്ചതുകൊണ്ടല്ല. ദൈവത്തിന് കേൾവിക്കുറവും ഒന്നും സംഭവിച്ചിട്ടുമില്ല. ഇന്നത്തെ കാലത്തും അതുപോലെ മനുഷ്യൻ എന്തെങ്കിലും ബുദ്ധിപരമായ പ്രശ്നമോ അവന്റെ മറ്റു പല പ്രശ്നങ്ങളോ അല്ല ദൈവവുമായുള്ള ബന്ധത്തിന് തടസ്സമായി നിൽക്കുന്നത്. പാപം അവനെ ദൈവത്തിൽ നിന്നും അകറ്റുന്നു. 2-ാം വാക്യം: നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറക്കുമാറാക്കിയത്. ഒരു ദൈവദാസൻ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക: ദൈവം വലിയവനും ഞാൻ ചെറിയവനും ആയതുകൊണ്ടല്ല, ദൈവം എന്നേക്കും ജീവിക്കുകയും എന്റെ ആയുസ് വിരലെണ്ണാൻ മാത്രമുള്ളതുകൊണ്ടുമല്ല, ദൈവത്തിന്റെ സർവജ്ഞാനവും എന്റെ അജ്ഞതയും തമ്മിലുള്ള അന്തരം കൊണ്ടോ അവന്റെ ശക്തിയും എന്റെ ബലഹീനതയും മൂലമോ അല്ല ഞാൻ അവനിൽ നിന്ന് അകലപ്പെട്ടിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്, അകറ്റിയിരിക്കുന്നത്. യാതൊരു മനുഷ്യനും ദൈവത്തോളം എത്താവുന്ന ബാബേൽ ഇതേവരെയും പണിതുയർത്തുവാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഈ അകൽച്ച, ഈ ഭിന്നത കാണിക്കുന്നത്. ഈ ഭിന്നത അവസാനിക്കുവാനുള്ള ഒരു മാർഗമുണ്ട്. അവിടെ എല്ലാ ഭിന്നതകളും അവസാനിക്കുകയും എല്ലാ തടസ്സങ്ങളും നീങ്ങിപ്പോകുകയും ചെയ്യുന്നു. ക്രിസ്തു വന്നു, അവനിൽ സ്വർഗം ഈ ഭൂമിയിൽ താണിറങ്ങി വന്നു. അങ്ങനെ മനുഷ്യനും ദൈവവും ഒരിക്കൽ കൂടി ഏകീഭവിക്കപ്പെടുന്നു, താദാത്മ്യപ്പെടുന്നു. ഈ വാക്യങ്ങളിൽ എല്ലാം ദൈവം അവരുടെ പാപങ്ങളെക്കുറിച്ച് പറയുകയാണ്. മനുഷ്യ കുടുംബത്തിന്റെ നിരാശാജനകമായ ഒരു ചിത്രമാണ് ഇവിടെ നാം കാണുന്നത്. അതുപോലെ തന്നെ എന്റെയും നിങ്ങളുടെയും ഒരു യഥാർത്ഥ ചിത്രം ഇവിടെ കാണുന്നു. ഭാവിയിൽ വീണ്ടെടുപ്പുകാരൻ സിയോനിൽ വരുമ്പോൾ ഇസ്രായേൽ പാപം ഏറ്റുപറയുന്നതിനെ കുറിച്ചാണ് തുടർന്ന് 9 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നത്. 9-ാം വാക്യം ഞാൻ വായിക്കട്ടെ: അതുകൊണ്ട് ന്യായം ഞങ്ങളോട് അകന്ന് ദൂരമായിരിക്കുന്നു, നീതി ഞങ്ങളോട് എത്തിക്കൊള്ളുന്നതുമില്ല. ഞങ്ങൾ പ്രകാശത്തിനായിട്ട് കാത്തിരുന്നു, എന്നാൽ ഇതാ ഇരുട്ട്. വെളിച്ചത്തിനായിട്ട് കാത്തിരുന്നു, എന്നാൽ ഇത് അന്ധകാരത്തിൽ ഞങ്ങൾ നടക്കുന്നു. ഇവിടെ നിങ്ങൾ അവർ എന്നതിന് പകരം ഞങ്ങൾ നമ്മുടെ എന്ന മാറ്റം ശ്രദ്ധേയമാണ്. ഇവിടെ ഇസ്രായേൽ പാപം ഏറ്റുപറയുന്നതാണ് നാം കാണുന്നത്. തങ്ങൾ അന്ധകാരത്തിൽ നടക്കുന്നു എന്ന് അവർ ഏറ്റുപറഞ്ഞ് സമ്മതിക്കുന്നു. തങ്ങളുടെ മതപരമായ അനുഷ്ഠാനങ്ങളെല്ലാം വെറും പ്രഹസനമായിരുന്നു എന്ന് അവർ സമ്മതിക്കുന്നു. ഇന്നും നമ്മിൽ പലരും ഇപ്രകാരം സമ്മതിക്കേണ്ടതായിട്ടുണ്ട്. നാം കപടഭക്തരാണെന്നും യാഥാർത്ഥ്യം ആവശ്യമാണെന്നും ദൈവത്തോട് പോയി പറയേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ സഭകളിൽ ഉണർവുണ്ടാകുകയുള്ളൂ. 10-ാം വാക്യത്തിൽ ഇസ്രായേലിന്റെ ഏറ്റുപറച്ചിൽ ശ്രദ്ധിക്കുക. ഞങ്ങൾ കുരുടന്മാരെ പോലെ ചുവർ തപ്പി നടക്കുന്നു, കണ്ണില്ലാത്തവരെ പോലെ തപ്പിത്തടഞ്ഞു നടക്കുന്നു, സന്ധ്യാസമയത്തെന്ന പോലെ ഞങ്ങൾ മധ്യാഹ്നത്തിലിടറുന്നു, ആരോഗ്യമുള്ളവരുടെ മധ്യേ ഞങ്ങൾ മരിച്ചവരെ പോലെയാകുന്നു. അവർ അന്ധകാരത്തിലാണ് നടക്കുന്നത്. ദൈവവുമായി വ്യക്തിപരമായ ബന്ധമില്ലാത്ത മനുഷ്യന്റെ ചിത്രമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ ഇസ്രായേൽ ജനം ഈ ഏറ്റുപറച്ചിൽ നടത്തുമ്പോൾ അവർ തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്നു. പ്രിയ സുഹൃത്തെ, നാം ദൈവത്തോട് ഓരോരോ കുറ്റങ്ങളും പാപങ്ങളും ഏറ്റുപറഞ്ഞ് സമ്മതിക്കേണ്ടത് ആവശ്യമാകും. പൊതുവായി, ദൈവമേ ഞാൻ പാപിയാകുന്നു, എന്നോട് ക്ഷമിക്കണമേ എന്നല്ല, ദൈവമേ ഞാൻ ഇന്നിന്ന പാപങ്ങൾ ചെയ്തിരിക്കുന്നു, നീ എന്നോട് ക്ഷമിക്കണമേ, നിന്റെ രക്തത്താൽ എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് അനുതാപത്തോടെ ഏറ്റുപറയേണ്ടത് ആവശ്യമാണ്. വീണ്ടും ആ പാപങ്ങളിലേക്ക് തിരിയാതെ അത് വിട്ടുമാറുവാൻ തീരുമാനിക്കുകയും ചെയ്യേണ്ടതത്രേ. ഓരോ പാപവും രഹസ്യമായി ഏറ്റുപറയണം. ഇസ്രായേൽ ജനത്തിന്റെ പാപത്തിന്റെ ഒരു നീണ്ട പട്ടിക ഇവിടെ നമുക്ക് ലഭിക്കുന്നു. ഇസ്രായേലിന് വീണ്ടെടുപ്പുകാരൻ വരുന്നതിനെ കുറിച്ചാണ് അവസാനത്തെ രണ്ട് വാക്യങ്ങളിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. 20-ാം വാക്യം, എന്നാൽ സിയോനും യാക്കോബിൽ അതിക്രമം വിട്ടുതിരിയുന്നവർക്കും അവൻ വീണ്ടെടുപ്പുകാരനായി വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇവിടെ വീണ്ടും സർവനാമം ഉപയോഗിച്ചിരിക്കുന്നതിൽ വ്യത്യാസം ഉണ്ടാകുന്നത് ശ്രദ്ധിക്കുക. വീണ്ടെടുപ്പുകാരൻ സിയോനിൽ വരും. ജാതി മുഴുവൻ രക്ഷിക്കപ്പെടുമോ എന്ന് ചിലർ ചോദിക്കും. ഇല്ല, ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവരെല്ലാം ഇസ്രായേല്യർ എന്ന് വരികയില്ല. റോമലേഖനം 9-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, ഒരു ശേഷിപ്പ് മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ. സഭകളിൽ ഉള്ളവരിൽ ഒരു ശേഷിപ്പ് മാത്രമേ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ കാണുകയുള്ളല്ലോ. എന്നാൽ ഒരു വീണ്ടെടുപ്പുകാരൻ സിയോനിൽ വരുവാൻ പോകുന്നു. ആ സമയം പാപം ഏറ്റുപറയുന്ന ഒരു വലിയ സമയമായിരിക്കും. സെക്രിയ പ്രവചനം 12-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ഞാൻ ദാവീദ് ഗ്രഹത്തിന്മേലും യെരുസലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് അവർ നോക്കും. ഏകജാതനെക്കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വ്യസനിക്കും. ഇനിയും ഞാൻ 21-ാം വാക്യം വായിക്കുകയാണ്. 59-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം, ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ മേലുള്ള എന്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എന്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. വീണ്ടെടുപ്പുകാരൻ സിയോനിൽ വരും എന്ന് ദൈവം നിയമം ചെയ്തിരിക്കുന്നു. ദൈവത്തിന്റെ ഉദ്ദേശം അതായതുകൊണ്ട് ഈ വാഗ്ദത്ത് ഒരിക്കലും മറന്നു കളയുകയില്ല. ദൈവത്തിൻ്റെതായ നല്ല സമയത്ത് ഇത് നിവർത്തിക്കപ്പെടുകയും ചെയ്യും. നീതി സൂര്യൻ ഇസ്രായേലിൽ ഉദിക്കുകയും ഇസ്രായേൽ ജനം ഈ മഹത്വകരമായ വെളിച്ചം ഭൂമി മുഴുവൻ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുമെന്നതാണ് യെശയ്യാ പ്രവചനം 60-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അന്ത്യനാളുകളിൽ മലാഖി പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് പോലെ സംഭവിക്കും. അർദ്ധരാത്രിയിൽ സൂര്യൻ ഉദിക്കുന്നത് പോലെയുള്ള അനുഭവമാണ് അവന്റെ വരവ്. അന്നാളിൽ ഇസ്രായേൽ ജനം ദൈവത്തിന്റെ മഹത്വം ഭൂമി മുഴുവൻ പ്രതിഫലിപ്പിക്കും. സഭ അതിനകം ക്രിസ്തുവിനോടുകൂടെ എടുക്കപ്പെട്ടു കഴിയും. 53-ാം അധ്യായത്തിൽ വീണ്ടെടുപ്പുകാരനെ ക്രൂശിൽ നാം കണ്ടു. അന്ന് മുതൽ ക്രമാനുഗതമായ ഒരു പുരോഗതി നാം കാണുന്നുണ്ട്. ദൈവഭരണത്തെക്കുറിച്ചാണ് യെശയ്യാ പ്രവചനത്തിന്റെ ആദ്യത്തെ ഭാഗത്ത് നാം കണ്ടതെങ്കിൽ ഇവിടെ ദൈവകൃപയെക്കുറിച്ചാണ് വിവരിച്ചിരിക്കുന്നത്. വീണ്ടെടുപ്പുകാരൻ സിയോനിൽ വരും എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് 59-ാം അധ്യായം അവസാനിച്ചിരിക്കുന്നത്. 60-ാം അധ്യായത്തിൽ കർത്താവിന്റെ വാഴ്ചയുടെ പൂർണ്ണമായ വെളിപ്പാടാണ് നാം കാണുന്നത്. 60-ാം അധ്യായത്തിൽ അവൻ വന്നു കഴിഞ്ഞതായിട്ടാണ് പറയുന്നത്. എബ്രായ ഭാഷയിൽ പ്രവചനകാലം എന്നൊന്നുണ്ട്. പ്രവാചകൻ സംഭവത്തിന് മറികടന്നിട്ട് അപ്പുറത്ത് നിന്ന് അതിനെ ചരിത്ര സംഭവമായി വീക്ഷിക്കുന്നതായി കാണുവാൻ കഴിയും. ഭാവിയിൽ സംഭവിപ്പാനിരിക്കുന്ന പല കാര്യങ്ങളും സംഭവിച്ചു കഴിഞ്ഞതുപോലെ യെശയ്യാവ് സംസാരിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് 60-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു എന്നാണ്. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് സംഭവിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. ദൈവം ആ സംഭവത്തിന്റെ അപ്പുറത്താണ്. അത് സംഭവിച്ചു കഴിഞ്ഞതുപോലെയാണ് ദൈവത്തിന് ആ കാര്യം. വേറെ വിധത്തിൽ പറഞ്ഞാൽ പ്രവചനമാകുന്ന മൂശയിലേക്കാണ് ചരിത്രത്തെ ഉരുക്കി ഒഴിക്കുന്നത് എന്നർത്ഥം. 1-ാം വാക്യം 60-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം 59-ാം അധ്യായം കഴിഞ്ഞല്ലോ. 60-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം എഴുന്നേറ്റ് പ്രകാശിക്കാൻ, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. മലാഖി പ്രവാചകൻ പറഞ്ഞിരിക്കുന്നതായ വെളിച്ചം വന്നു കഴിഞ്ഞു. മലാഖി ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്, എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതിസൂര്യൻ തന്റെ ചെറുകൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. മലാഖി 4:2. ഇനിയും യെശയ്യാവ് 60:2 നോക്കിക്കേ. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു, നിന്റെ മേലോ യഹോവ ഉദിക്കും, അവന്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. കർത്താവായ യേശുക്രിസ്തുവാണ് ലോകത്തിന്റെ വെളിച്ചം. യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞു. വെളിച്ചമാകുന്ന യേശു കടന്നു വരുന്നു, ജീവിതത്തിൽ നിന്ന് അന്ധകാരം നീങ്ങിപ്പോകുന്നു. അവൻ ഭൂമിയിൽ 2-ാമത് വരുമ്പോഴും അവൻ വെളിച്ചമായിരിക്കും. അന്ധകാരം ഭൂമിയെ മൂടുന്നു, ഭൂമിയിൽ ആത്മീയ അന്ധകാരം മൂടിയിരിക്കുന്നു എന്നതുകൊണ്ട് വെളിച്ചം വരേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു. ഇന്ന് ഭൂമി ആത്മീയമായി അന്ധകാരത്തിൽ മൂടപ്പെട്ടിരിക്കുകയാണ്. 1900 വർഷങ്ങളായി സുവിശേഷ പ്രസംഗങ്ങൾ നടക്കുന്നു എങ്കിലും മുമ്പ് എന്നത്തെക്കാളും അധികം അന്ധകാരത്തിന്റെ ശക്തി ഭൂമിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഭാവി അനുഗ്രഹങ്ങൾക്ക് മുമ്പായി വെളിച്ചം കടന്നു വരേണ്ടത് ആവശ്യമാണ്. അനുഗ്രഹത്തിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് നീതിസൂര്യൻ ഉദിക്കേണ്ടതായിട്ടിരിക്കുന്നു. ആരാണ് വെളിച്ചം? കർത്താവായ യേശുക്രിസ്തുവാണ് വെളിച്ചം. വീണ്ടെടുപ്പുകാരന്റെ സാന്നിധ്യം സിയോനിൽ ആവശ്യമായിരിക്കുന്നു. അവൻ ജാതികളെ പ്രകാശത്തിലേക്ക് വരുത്തുകയും ചെയ്യും. 3-ാം വാക്യം ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. ജനം ദൈവത്തിങ്കിലേക്ക് തിരിയുന്ന വലിയ ദിവസം വരാനിരിക്കുന്നതേയുള്ളൂ. റോമലേഖനം 11:15 പൗലോസ് അപ്പോസ്തോലൻ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്, അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിനും ഹേതുവായി എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പിനല്ലാതെ എന്താകും? അത് ഇസ്രായേൽ ജനത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പും ലോകത്തിന്റെ തന്നെ ഉയർത്തെഴുന്നേൽപ്പും ആയിരിക്കും. ഇനി 4-ാം വാക്യം നോക്കിക്കാട്ടെ. നീ തലപൊക്കി ചുറ്റും നോക്കുക, അവർ എല്ലാവരും ഒന്നിച്ചുകൂടി നിന്റെ അടുക്കൽ വരുന്നു. നിന്റെ പുത്രന്മാർ ദൂരത്തു നിന്ന് വരും, നിന്റെ പുത്രന്മാരെ പാർശ്വത്തിങ്കൽ വഹിച്ചുകൊണ്ടുവരും. മത്സരികളും അതുപോലെ തന്നെ ചിതറപ്പെട്ടവരുമായ ജനം വാഗ്ദത്ത ദേശത്തേക്ക് മടങ്ങി വരുവാൻ പോകുന്നു. ദൈവത്തോടുള്ള അനുസരണത്തിലാണ് അവർ മടങ്ങി വരുവാൻ പോകുന്നത്. പുരുഷന്മാരെക്കാൾ ബലഹീനരായ സ്ത്രീകളെ എടുത്തുകൊണ്ടുവരും, കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് നടക്കുന്നത് പോലെ. 5-ാം വാക്യം അപ്പോൾ നീ കണ്ട് ശോഭിക്കും, നിന്റെ ഹൃദയം പിടച്ചു വികസിക്കും, സമുദ്രത്തിന്റെ ധനം നിന്റെ അടുക്കൽ ചേരും, ജാതികളുടെ സമ്പത്ത് നിന്റെ അടുക്കൽ വരും. എല്ലായിടത്തു നിന്നും ആളുകൾ യെരുശലേമിൽ വരും, അത് അതിശയത്തിന്റെ ദിവസമായിരിക്കും. 6-ാം വാക്യം ഒട്ടകങ്ങളുടെ കൂട്ടവും മിദ്യാനിലെയും എഫയിലെയും ചിറ്റൊട്ടകങ്ങളും നിന്നെ മൂടും, ശേബയിൽ നിന്നും അവരൊക്കെയും വരും, പൊന്നും കുന്തുരുക്കവും അവർ കൊണ്ടുവന്ന് യഹോവയുടെ സ്തുതിയെ ഘോഷിക്കും. വിദ്വാൻമാർ കിഴക്ക് നിന്നും മാത്രമല്ല ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും പൊന്നും കുന്തുരുക്കവും വീണ്ടെടുപ്പുകാരന് കാഴ്ചയായി കൊണ്ടുവരും. അവർ മൂര് കൊണ്ടുവരികയില്ലെന്ന കാര്യം ശ്രദ്ധിക്കുക. എന്താണ് കാരണമെന്നറിയാമോ? മൂര് ക്രിസ്തുവിന്റെ 1-ാമത്തെ വരവെങ്കിലത്തെ അവന്റെ മരണത്തെ സൂചിപ്പിക്കുന്നതാകുന്നു. അവൻ 2-ാമത് വരുമ്പോൾ അവർ മൂര് കൊണ്ടുവരികയില്ല. 7-ാം വാക്യം കേദാരിലെ ആടുകളൊക്കെയും നിന്റെ അടുക്കൽ ഒന്നിച്ചുകൂടും, നബായോത്തിലെ മുട്ടാടുകൾ നിനക്ക് ശുശ്രൂഷ ചെയ്യും, അവ പ്രസാദമുള്ള യാഗമായി എന്റെ പീഠത്തിന്മേൽ വരും, അങ്ങനെ ഞാൻ എന്റെ മഹത്വമുള്ള ആലയത്തെ മഹത്വപ്പെടുത്തും. യാഗത്തിനു വേണ്ടി മൃഗങ്ങളെ യെരുശലേമിലേക്ക് കൊണ്ടുവരും, യാഗങ്ങൾ വീണ്ടും ആരംഭിക്കും. ഇത് ചിലർക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണെങ്കിലും പഴയ നിയമം ഇക്കാര്യം വ്യക്തമായി പറയുന്നു. ഉദാഹരണത്തിന് യെഹെസ്കേൽ പ്രവചനം 40:44-44 വായിച്ചു നോക്കുക. ഈ യാഗങ്ങൾ ക്രിസ്തുവിന്റെ മരണത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നതായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പഴയ നിയമത്തിലെ യാഗങ്ങൾ ക്രിസ്തുവിന്റെ മരണത്തിലേക്ക് ഉറ്റുനോക്കുന്നവയായിരുന്നതുപോലെ. 8-ാം വാക്യം മേഘം പോലെയും തങ്ങളുടെ കിളിവാതിലുകളിലേക്ക് പ്രാവുകളെ പോലെയും പറന്നു വരുന്ന ഇവർ ആർ? ഇസ്രായേൽ മറ്റു ദേശങ്ങളിൽ നിന്ന് വിമാനങ്ങളിലും കപ്പലുകളിലും തങ്ങളുടെ സ്വന്തം ദേശത്തേക്ക് മടങ്ങി വരും. ഒൻപതാം വാക്യം, ദൂരത്തു നിന്ന് നിന്റെ മക്കളെ അവരുടെ പൊന്നും വെള്ളിയുമായി നിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിനും അവൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കൊണ്ട് ഇസ്രായേലിന്റെ പരിശുദ്ധനും കൊണ്ടുവരേണ്ടതിന് ദ്വീപുവാസികളും തർശീസ് കപ്പലുകൾ ആദ്യമായും എനിക്കായി കാത്തിരിക്കുന്നു. തർശീസ് ഇവിടെ കപ്പൽ വ്യവസായത്തെയാണ് സൂചിപ്പിക്കുന്നത്. അവരുടെ കപ്പലുകൾ ഇസ്രായേൽ വാഗ്ദത്ത ദേശത്തേക്ക് മടങ്ങി വരുന്നതിന് ഉപയോഗിക്കപ്പെടും. ഒരു കാലത്ത് അവരെ നശിപ്പിച്ച രാജ്യങ്ങൾ അവരുടെ മടങ്ങി വരവിന് സഹായിക്കുമെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മിസ്രയീമരെ പോലെ അവർക്ക് സ്വർണവും വെള്ളിയും കൊടുത്തവരെ പറഞ്ഞുവിടും. മിസ്രയീമിലെ അടിമപ്പണിയുടെ കൂലിയായിട്ടാണ് അവർ അത് ശേഖരിച്ചത്. 400 വർഷങ്ങൾ അവർ അടിമപ്പണി ചെയ്തതായിരുന്നു. കൂലി ഇനത്തിൽ തന്നെ വലിയ പ്രതിഫലം അവർക്ക് കിട്ടേണ്ടതായിരുന്നു. 11-12 വാക്യങ്ങൾ, ജാതികളുടെ സമ്പത്തിനെയും യാത്രാ സംഘത്തിൽ അവരുടെ രാജാക്കന്മാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരേണ്ടതിന് നിന്റെ വാതിലുകൾ രാവും പകലും അടയ്ക്കപ്പെടാതെ എല്ലായ്പ്പോഴും തുറന്നിരിക്കും. നിന്നെ സേവിക്കാത്ത ജാതിയും രാജ്യവും നശിച്ചുപോകും. ആ ജാതികൾ അശേഷം ശൂന്യമായി പോകും. ലോകത്തിലെ മറ്റ് രാജ്യക്കാർ യെരുശലേമിലേക്ക് വരും. യഹൂദന്മാരോടുള്ള അവരുടെ ഇടപാട് അനുസരിച്ചാണ് താൻ ജാതികളെ ന്യായം വിധിക്കുന്നത് എന്ന് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 31 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവായ യേശു വ്യക്തമാക്കിയിട്ടുണ്ട്. കർത്താവിന്റെ വാഴ്ചയിൽ എല്ലാ മുഴങ്കാലും അവന്റെ മുൻപിൽ മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന് ഏറ്റുപറയുകയും ചെയ്യും. ഫിലിപ്പിയർ 2:10-11. അന്ന് എല്ലാവരും അവന്റെ മുൻപാകെ വണങ്ങേണ്ടി വരും. അവനെ വണങ്ങുവാൻ താല്പര്യമില്ലാത്തവർക്ക് പോലും അവന്റെ മുൻപിൽ തലകുനിക്കേണ്ടി വരും. 1000 ആണ്ട് വാഴ്ചയുടെ അന്ത്യത്തിൽ പിശാചിനെ അഴിച്ചുവിടുമ്പോൾ മത്സര ഹൃദയത്തോടുകൂടെയുള്ളവർ അവങ്കിലേക്ക് ആകർഷിക്കപ്പെടും. അത് അന്തിമമായ ശത്രുതയായിരിക്കും. പിന്നീട് രാജ്യത്തിന്റെ നിത്യമായ ആ വശം ആരംഭിക്കും. ചില കാര്യമായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പുതിയ ഭൂമിയും ആകാശവും ഉണ്ടാകുവാൻ പോകുന്നു. ദൈവം സകലവും പുതുതാക്കാൻ പോകുന്നു. ഒരു പുതിയ സ്വഭാവം നമുക്ക് ലഭിക്കും. അവനിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും പുതിയ സ്വഭാവം ലഭിക്കും. എത്ര മനോഹരമായ മഹത്വകരമായ ദിവസമായിരിക്കും അത്. 15-ാം വാക്യം നോക്കിക്കാതെ, ആരും കടന്നു പോകാതെ വണ്ണം നീ നിർജ്ജനവും ദ്വേഷ വിഷയവും ആയിരുന്നതിന് പകരം ഞാൻ നിന്നെ നിത്യ മഹാത്മ്യവും തലമുറയായുള്ള ആനന്ദവും ആക്കി തീർക്കും. 2-ാം അധ്യായത്തിൽ യെശയ്യാവ് പറഞ്ഞതുപോലെ യെരുശലേം ഭൂമിയുടെ കേന്ദ്രമായിത്തീരും. ആ നാളിൽ വളരെയധികം അനുഗ്രഹങ്ങൾ ലഭിക്കും. 16-ാം വാക്യം, നീ ജാതികളുടെ പാൽ കുടിക്കും, രാജാക്കന്മാരുടെ മുല കുടിക്കും. യഹോവയായ ഞാൻ നിന്റെ രക്ഷകനെന്നും യാക്കോബിന്റെ വല്ലഭൻ നിന്റെ വീണ്ടെടുപ്പുകാരനെന്നും നീ അറിയും. യെരുശലേമിന്റെ സമ്പത്ത് എടുത്തുകൊണ്ട് പോയവർ താല്പര്യത്തോടുകൂടെ മടക്കിക്കൊണ്ടുവരും. 17-ാം വാക്യം, ഞാൻ താമ്രത്തിന് പകരം സ്വർണം വരുത്തും, ഇരുമ്പിന് പകരം വെള്ളിയും, മരത്തിന് പകരം താമ്രവും, കല്ലിന് പകരം ഇരുമ്പും വരുത്തും. ഞാൻ സമാധാനത്തെ നിനക്ക് നായകന്മാരും നീതിയെ നിനക്ക് അധിപതിമാരുമാക്കും. ആ ഭാവി ദിനത്തിൽ സ്വർണവും വെള്ളിയും സാധാരണ ലോഹങ്ങളായിത്തീരും. 19-20 വാക്യങ്ങൾ, ഇനി പകൽ നേരത്ത് നിന്റെ വെളിച്ചം സൂര്യനല്ല, നിനക്ക് നിലാവട്ടം തരുന്നത് ചന്ദ്രനുമല്ല. യഹോവ നിനക്ക് നിത്യപ്രകാശവും നിന്റെ ദൈവം നിന്റെ തേജസ്സുമാകുന്നു. നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ മറഞ്ഞു പോകുകയുമില്ല. യഹോവ നിന്റെ നിത്യപ്രകാശമായിരിക്കും, നിന്റെ ദുഃഖകാലം തീർന്നുപോകും. ലോകത്തിന്റെ വെളിച്ചമായി യേശു അവിടെ ഉണ്ടായിരിക്കും. അവൻ പുതിയ യെരുശലേമിന്റെ വെളിച്ചമാകും. ലോകത്തിന് തെരുവ് വിളക്കുകളുടെ ആവശ്യം പിന്നീട് ഉണ്ടായിരിക്കില്ല. വാസ്തവത്തിൽ ശൂന്യാകാശത്തിലെ സ്ട്രീറ്റ് ലൈറ്റുകളാണ് സൂര്യനും നക്ഷത്രങ്ങളും. പാപം ലോകത്തിൽ കടന്നു വന്നതുകൊണ്ട് ദൈവം പ്രപഞ്ചത്തെ ശരിയായി പ്രകാശനം ആക്കിയിട്ടില്ല. എന്നാൽ ഭാവിയിൽ അവൻ നല്ല പ്രകാശമാക്കി തീർക്കും. നീതി സൂര്യനായ കർത്താവ് പ്രകാശമായിരിക്കും. ഇനിയും 22-ാം വാക്യം നോക്കിക്കേ, കുറഞ്ഞവൻ ആയിരവും ചെറിയവൻ മഹാജാതിയുമായിത്തീരും, യഹോവയായ ഞാൻ തക്ക സമയത്ത് അതിനെ ശീഘ്രമായി നിവർത്തിക്കും. അന്നാളിൽ മനുഷ്യന്റെ ശക്തി വർദ്ധിക്കും. അന്ന് വിറ്റാമിൻ ഗുളികകളൊന്നും ഇല്ലാതെ തന്നെ ബലമുള്ളവരായി മനുഷ്യർ തീരും. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമെന്ന് യേശു കർത്താവ് പറയുകയുണ്ടായല്ലോ. അത് മാനുഷികമായി വളരെ സത്യമാകുന്നു എന്ന് നമ്മുടെയൊക്കെ അനുഭവത്തിൽ നിന്നും പറയുവാൻ സാധിക്കും. എന്നാൽ ഭാവിയിലെ ആ ദിവസത്തിന് ഇതെല്ലാം മാറ്റപ്പെടും. ആ ദിവസത്തിൽ ഇതെല്ലാം തിരുത്തപ്പെടും. അതേ സുഹൃത്ത്, സ്വർഗീയ പൗരന്മാർക്കായി ദൈവം ഏറ്റവും നല്ലത് കരുതുന്നു. അവരുടെ ഭാവി ഏറ്റവും മനോഹരമാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇതേതെങ്കിലും പ്രത്യേക മതത്തിലോ ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിലുള്ളവർക്കല്ല. പിന്നെയോ, ദൈവഹിതം തിരിച്ചറിഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ അംഗീകരിച്ചിട്ടുള്ളവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളതാണ്. ഇത് പ്രാപിക്കുവാൻ നാം ചെയ്യേണ്ടത് വിശ്വാസത്താൽ യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുക മാത്രമാണ്. ഇന്ന് അപ്രകാരം താങ്കളുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കാം. കർത്താവേ,